എആർ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തെ മറികടക്കാനായി പഞ്ചാബ് സർക്കാർ 3 കാർഷിക ബിൽ പാസാക്കി. പുതിയ കാർഷിക ബിൽ പ്രകാരം പഞ്ചാബിൽ സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കരാർ ഉണ്ടാക്കുന്നത് കുറ്റകരമാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾ ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില എടുത്തുകളയുന്നതാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തെ പൂർണമായും തള്ളിക്കളയുന്ന ആദ്യ സംസ്ഥാനമായി പഞ്ചാബ് മാറുകയും ചെയ്തു. ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനെതിരായ പ്രമേയവും പഞ്ചാബ് നിയമസഭ പാസാക്കി. നിയമം ലംഘിക്കുന്നവർക്ക് പിഴയും 3 വർഷം വരെ തടവ് ശിക്ഷയും വിഭാവനം ചെയ്യുന്നതാണ് പഞ്ചാബ് സർക്കാർ പാസാക്കിയ പുതിയ ബില്ലുകൾ. താങ്ങുവിലയേക്കാൾ താഴ്ന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി കർഷകരെ ചൂഷണം ചെയ്യുന്നവർക്കും ശിക്ഷ ലഭിക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയും. 2.5 ഏക്കർ വരെയുള്ള കാർഷിക ഭൂമികളുടെ ജപ്തി ഒഴിവാക്കുകയും ചെയ്തു. കർഷകരെ ദുരിതത്തിലാക്കാനോ നശിപ്പിക്കാനോ അനുവദിക്കില്ലെന്നും തന്റെ സർക്കാരിനെ കേന്ദ്ര സർക്കാരോ രാഷ്ട്രപതിയോ പിരിച്ചുവിടുമെന്ന് ഭയമില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് കേന്ദ്ര നിയമത്തിനെതിരായ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ വ്യക്തമാക്കിയത്. സഭ പാസാക്കിയ 3 ബില്ലും നിയമമായി മാറാൻ പഞ്ചാബ് ഗവർണറുടെ അനുമതി കൂടി ആവശ്യമുണ്ട്. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അയർലൻഡിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. 2-ാമതും ലോക്ഡൌണിൽ പ്രവേശിക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് അയർലൻഡ്. 6 ആഴ്ചത്തേക്കാണ് ലോക്ഡൌൺ. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ലോക്ഡൌൺ നിലവിൽ വരും. അവശ്യ സേവന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും 6 ആഴ്ച ഇനി യാത്രാ അനുമതി നൽകുന്നത്. അത്യാവശ്യമല്ലാത്ത റീറ്റെയിൽ വിൽപ്പനശാലകളും ഇതോടെ അടച്ചിടും. കേരളത്തിൽ ഇന്ന് 6591 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 5717 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 62 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 24 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 1206 ആയി ഉയർന്നു. ഇന്ന് തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തത്. തൃശൂരിൽ 896ഉം കോഴിക്കോട് ജില്ലയിൽ 806ഉം കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ 800 താഴെയാണ് കോവിഡ് പോസിറ്റീവ് കേസിന്റെ എണ്ണം. അതേസമയം 7375 പേരുടെ അസുഖം ഇന്ന് ഭേദമാവുകയും ചെയ്തു. UAE-യിൽ ഇന്ന് 1077 പേർക്കാണ് കോവിഡ് പിടിപെട്ടതെന്ന് UAE ആരോഗ്യമന്ത്രാലയം പറയുന്നു. അതേസമയം 1502 പേർക്ക് അസുഖം ഭേദമാവുകയും ചെയ്തു. എന്നാൽ 4 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ UAE-യിലെ കോവിഡ് മരണസംഖ്യ 470 ആയി ഉയർന്നു. നിലവിൽ 6811 പേരാണ് രാജ്യത്ത് കോവിഡിന് ചികിത്സയിൽ തുടരുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ന് 8151 പേർക്കാണ് കോവിഡ് പിടിപെട്ടിട്ടുള്ളത്. 213 പേർ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ മരിക്കുകയും ചെയ്തു. കർണാടകയിൽ 6297 പേർക്കാണ് പുതുതായി രോഗം പിടിപെട്ടത്. 66 പേർ മരിക്കുകയും ചെയ്തു. ആന്ധ്രയിൽ ഇന്ന് രോഗബാധിതരായിട്ടുള്ളത് 3503 പേരാണ്. ആന്ധ്രയിൽ ഇതുവരെ 6481 പേർക്ക് കോവിഡ് മൂലം ജീവൻ നഷ്ടമായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3094 പേർക്കാണ് ഇന്ന് രോഗം പിടിപെട്ടത്. 50 പേരുടെ മരണവും തമിഴ്നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ലോക്ഡൌൺ പിൻവലിച്ചുവെങ്കിലും വൈറസ് പോയിട്ടില്ലെന്ന കാര്യം തിരിച്ചറിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉത്സവകാലത്ത് കോവിഡിനെതിരെ കൂടുതൽ ജാഗ്രത വേണമെന്നും മോദി ഓർമ്മപ്പെടുത്തുന്നു.
हमें ये भूलना नहीं है कि लॉकडाउन भले चला गया हो, वायरस नहीं गया है. बीते 7-8 महीनों में प्रत्येक भारतीय के प्रयास से भारत आज जिस संभली हुई स्थिति में है, हमें उसे बिगड़ने नहीं देना है और अधिक सुधार करना है. आज देश में रिकवरी रेट अच्छी है, फेटलिटी रेट कम है. भारत में जहां प्रति 10 लाख जनसंख्या पर करीब 5,500 लोगों को कोरोना हुआ है, वहीं अमेरिका और ब्राजील जैसे देशों में ये आंकड़ा 25,000 के करीब है।
ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം സിബിഐ ഏറ്റെടുത്തു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശുപാർശയിലാണ് കേസിൽ സിബിഐയുടെ ഇടപെടൽ. ഇതേ കേസിൽ മുംബൈ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിന് ഇടയിലാണ് സിബിഐയും കേസിൽ ഇടപെടുന്നത്. ഇതേ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസിന് പരാതി ലഭിച്ചുവെന്നും പരസ്യ കമ്പനി പ്രൊമോട്ടറുടെ പരാതിയെ തുടർന്ന് ലഖ്നൌവിലെ ഹസ്രത് ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് സിബിഐക്ക് കൈമാറുകയായിരുന്നുവെന്നുമാണ് ഉത്തർപ്രദേശ് സർക്കാർ സൂചിപ്പിക്കുന്നത്. ടെലിവിഷൻ റേറ്റിംഗ് തട്ടിപ്പിൽ പ്രതിസ്ഥാനത്തുള്ള റിപ്പബ്ലിക് ടിവി ഇതേ കേസിൽ നേരത്തെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ കേസിൽ മുംബൈ പോലീസ് തങ്ങളെ ലക്ഷ്യമിട്ട് അന്വേഷണം നടത്തുന്നുവെന്നാണ് റിപ്പബ്ലിക് ടിവിയുടെ ആരോപണം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തെ കേരള ഹൈക്കോടതി ഇന്ന് നിശിതമായി വിമർശിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണ നടപടികളിൽ തങ്ങൾ ഇടപെടുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കോവിഡും മറ്റും മൂലം കഷ്ടപ്പെടുന്ന സാധാരണക്കാരെ കേരള സർക്കാർ പിഴിയുകയാണ്. ശമ്പള പരിഷ്കരണത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെയും മറ്റും പേരിൽ ജനങ്ങളെ പിഴിഞ്ഞ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സാഹചര്യം മനസ്സിലാക്കാൻ സർക്കാരും ഉദ്യോഗസ്ഥരുടെ സംഘടനകളും തയ്യാറാകണം. അതേസമയം സംഘടിത വോട്ട് ബാങ്കിനെ സർക്കാർ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ 7-8 വർഷം കൂടുമ്പോഴാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മാത്രം 4.5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടക്കുന്നു. ഇതിന്റെ ഉദ്ദേശ്യം വ്യക്തമാണെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കുറ്റപ്പെടുത്തി. ലൈഫ് മിഷൻ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാരിനെതിരായ അന്വേഷണം സ്റ്റേ ചെയ്ത നടപടിയിൽ വേഗം വാദം കേൾക്കണമെന്ന സിബിഐ ആവശ്യം ഹൈക്കോടതി തള്ളി. സ്റ്റേ നീക്കണമെന്നും അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു സിബിഐയുടെ ഹർജി. എന്നാൽ സിബിഐ അന്വേഷണത്തിനെതിരെ കേരള സർക്കാർ നൽകിയിട്ടുള്ള കേസിൽ എതിർ സത്യവാങ്മൂലം പോലും സിബിഐ ഒരു മാസമായിട്ടും സമർപ്പിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബിഐയുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാലത്തായിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ സ്കൂളിലെ അധ്യാപകൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന പരാതിയിൽ അന്വേഷണ സംഘത്തെ മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പഴയ അന്വേഷണ സംഘത്തിലുള്ള ആരെയും പുതിയ ടീമിൽ ഉൾപ്പെടുത്തരുത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നും പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചു. IG എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കുകയാണെന്നും അന്വേഷണം പുതിയ സംഘത്തിന് കൈമാറണം എന്നുമായിരുന്നു ഇരയായ പെൺകുട്ടിയുടെ അമ്മ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ച കോടതി പുതിയ സംഘത്തിന് അന്വേഷണം കൈമാറാൻ DGP നിർദ്ദേശം നൽകി. മേൽനോട്ട ചുമതല എസ് ശ്രീജിത്തിൽ നിന്ന് മാറ്റി മറ്റൊരു IG നൽകാനും ആവശ്യപ്പെട്ടു. പുതിയ സംഘത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് മേൽനോട്ട ചുമതലയുള്ള IG തീരുമാനിക്കാം. ഉത്തരവ് ലഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന ആവശ്യത്തെ സർക്കാർ എതിർത്തിരുന്നില്ല. സർക്കാർ ഇരയ്ക്കൊപ്പമാണെന്നും ഏത് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ തയ്യാറാണെന്നുമായിരുന്നു ഗവൺമെന്റ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. BJPയുടെ പ്രാദേശിക നേതാവ് കൂടിയായ അധ്യാപകൻ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അന്വേഷണ സംഘം പോക്സോ വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം നൽകിയതിനെ തുടർന്ന് പ്രതിക്ക് നേരത്തെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് പെൺകുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തെ തന്നെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നടൻ പൃഥ്വിരാജന് കോവിഡ് സ്ഥിരീകരിച്ചു. ജനഗണമന എന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗിനിടയിലാണ് പൃഥ്വിരാജന് കോവിഡ് സ്ഥിരീകരിച്ചത്. പൃഥ്വിയെ കൂടാതെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണിക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുവർക്കും കോവിഡ് ബാധിച്ചതോടെ സിനിമയുടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. ഷൂട്ടിംഗിൽ പങ്കെടുത്ത എല്ലാവരും ക്വാറന്റീനിൽ പോകേണ്ടിവരും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ പഞ്ചാബ് ടീം ഡൽഹിയെയും അട്ടിമറിച്ചു. IPL പോയിന്റ് ടേബിളിലെ 1 സ്ഥാനക്കാരായ ഡൽഹി ടീമിന് 5 wicketsനാണ് പഞ്ചാബ് തറപറ്റിച്ചത്. പോയിന്റ് ടേബിളിൽ 2 സ്ഥാനത്തുള്ള മുംബൈ ടീമിനെ കഴിഞ്ഞ ദിവസം സൂപ്പർ ഓവറിലൂടെയായിരുന്നു പഞ്ചാബ് പരാജയപ്പെടുത്തിയിരുന്നത്. പോയിന്റ് ടേബിളിൽ 3 സ്ഥാനത്തുള്ള ബാംഗ്ലൂരിനെ 2 തവണയാണ് പഞ്ചാബ് അടിയറവ് പറയിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ജയത്തോടെ പഞ്ചാബിന് 8 പോയിന്റായി. രാജസ്ഥാൻ ടീമിനും 8 പോയിന്റ് വീതമാണുള്ളത്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത ടീമുകളാണ് നിലവിൽ പഞ്ചാബിന് മുകളിലുള്ളവർ. ദുബൈയിൽ ഇന്ന് നടന്ന കളിയിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ടീമിൽ സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ച ഓപ്പണർ ശിഖർ ധവാൻ ഒഴികെ മറ്റാർക്കും തിളങ്ങാനായില്ല. തുടർച്ചയായി 2 T20 മത്സരങ്ങളിൽ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും ഇതോടെ ധവാന്റെ പേരിലായി. ടീം തോറ്റുവെങ്കിലും 61 പന്തിൽ നിന്ന് 12 ബൌണ്ടറിയും 3 sixers സഹിതം പുറത്താകാതെ 106 റൺസെടുത്ത ധവാൻ ആണ് മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡൽഹി ഉയർത്തിയ 165 റൺസിന്റെ വിജയലക്ഷ്യം 6 പന്ത് ബാക്കി നിർത്തി മറികടന്ന് പഞ്ചാബ് തുടർച്ചയായി 3-ാം ജയം സ്വന്തമാക്കുകയായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.